بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم ألف بين قلوبنا وأصلح ذات بيننا وأخرجنا من الظلمات إلى النور. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أحسنت خلقنا فأحسن خلقنا. اللهم إنا نعوذ بك من منكرات الأعمال والأخلاق والأهواء. أما بعد، سهودرنا بريم الله ديارتي رسول الله صلى الله عليه وسلم മനോഹരമായ ചരിത്രം വിവരിക്കുന്ന ഇബ്നു അബിൽ അസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് എഴുതിയ അൽ ഉർജൂസത്തുൽ മിഇയ എന്ന കവിതയുടെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ശേഷം നടന്ന അതിനു തൊട്ടുടനെ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വിവരിക്കുന്ന ഭാഗത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതിൽ അടുത്ത ഒരു വരി ശ്രദ്ധിക്കുക.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أكمل في الأولى صلاة الحضر من بعد ما جمع فاسمع خبري.
أكمل في الأولى صلاة الحضر. أكمل بورتيا كي يولاي في الأولى ونامة دل ونامة ورشم صلاة الحضر ياتري للاذ ഒരാൾ നാട്ടിലുണ്ടായിരിക്കെ നിർവഹിക്കുന്ന നിസ്കാരം അത് പൂർത്തിയാക്കുകയുണ്ടായി, അത് പൂർണ്ണമാക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ആദ്യം നിസ്കാരം നിർബന്ധമാക്കിയത് ഇരണ്ട് റക്അത്തുകളായിട്ടാണ്. മദീനയിലെത്തിയതിനു ശേഷം അതിൽ നാലുള്ള നിസ്കാരങ്ങൾ, ഇന്ന് നമ്മൾ നാല് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, അത് ഇന്ന് കാണുന്ന നാല് റക്അത്തിന്റെ രൂപത്തിലേക്ക് മാറി. എന്നാൽ യാത്രയിൽ പഴയ അവസ്ഥയിൽ തന്നെ അത് നിലനിർത്തി. ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫുറിദത്തി സ്വലാത്തു റക്അതൈൻ, നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് രണ്ട് റക്അത്തുകളാണ്. ثم هاجر النبي صلى الله عليه وسلم بن رسول الله صلى الله عليه وسلم هجر ابو المدينه اليك ففورضت اربعا അപ്പോൾ അത് നാലായി, നിർബന്ധമായ റക്അത്തുകൾ നാലായി നിശ്ചയിക്കപ്പെട്ടു. وتركت صلاه السفر على الاولى എന്നാൽ യാത്രയിൽ ഇരണ്ടായി നിശ്ചയിക്കപ്പെട്ടു. അപ്പൊ നോക്കൂ, ചില പണ്ഡിതന്മാർക്ക്, ശ്രദ്ധിക്കുക, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്, യാത്രയിൽ ഒരാൾ യാത്രക്കാരനായിരിക്കെ നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിക്കുക, രണ്ട് ഖസറാക്കാതെ, ദുഹറും അസറും ഇശാവും ഒക്കെ ഖസർ ചെയ്യാതെ, അഥവാ നാലുള്ളത് രണ്ടാക്കാതെ പൂർത്തിയായി നിസ്കരിക്കുക, നാലായി നിസ്കരിക്കുന്നത് പാടില്ല എന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അവരതിന് തെളിവായി പിടിച്ചത് ഈ ഹദീസാണ്. കാരണം നിസ്കാരം അത് അസ്ലൻ രണ്ടായിരുന്നു ഫർദ്, പിന്നെ അത് നാട്ടിലുള്ള സമയത്ത് മാത്രം നാലായി, യാത്രയിൽ അത് ഈരണ്ട് ഈരണ്ട് പഴയ അവസ്ഥയിൽ തന്നെ നിലനിർത്തിയെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാരനായിരിക്കെ നാലുള്ള നിസ്കാരം നാലായി നിസ്കരിക്കരുത്, കസർ ചെയ്തേ പറ്റൂ എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അള്ളാഹു അഅലം, ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള അദ്ദേഹമൊക്കെ പറഞ്ഞ അഭിപ്രായമാണ് അത് അതിൽ കൂടുതൽ ശരി. അഥവാ ഒരാൾ യാത്രയിൽ പൂർത്തിയാക്കുക എന്നത് നല്ലതല്ല, കുറ്റം ലഭിക്കുമെന്നല്ല, പക്ഷെ അതല്ല നല്ലത്. മറിച്ച് യാത്രയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ഇളവ് സ്വീകരിക്കുക എന്നതാണ് നല്ലത്. യാത്രയിൽ യാത്രക്കാരനായിരിക്കെ നാലുള്ള നിസ്കാരം രണ്ടായി ചുരുക്കുക എന്നതാണ് ഖൈർ, അതാണ് ഖൈർ. പൂർത്തിയാക്കുക എന്നത് നല്ലതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഇളവ് നൽകിയാൽ അത് സ്വീകരിക്കുക എന്നത് റബ്ബിന് ഇഷ്ടമാണ്. അള്ളാഹു നൽകിയ ഇളവ് സ്വീകരിക്കുക എന്നത് റബ്ബ് സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമാണ്. അപ്പൊ നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഇങ്ങനെയായിരുന്നു ആദ്യം ഈരണ്ട് ഈരണ്ട, പിന്നെ മദീന ഹിജ്റക്ക് ശേഷം അത് യാത്രക്കാരന് മാത്രം ആ നിയമം. നാട്ടിലാണോ നിസ്കാരം അത് നാലായി നിർവഹിക്കുക എന്ന നിയമവുമായി, അതാണ് ഈ ബൈത്തുകളിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പിന്നെന്താണ് പറഞ്ഞത്? പിന്നെ പറഞ്ഞത് നിർവഹിച്ചതിനു ശേഷം, അഥവാ മദീനയിൽ എത്തിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബി ആദ്യമായി ജനങ്ങളെയും കൊണ്ട് ജുമഅ നിസ്കരിച്ചത് മദീനയിൽ വെച്ചാണ്. ഫസ്മഅ ഖബരി, എന്റെ ഈ ഖബർ, ഞാനീ പറഞ്ഞിരുന്ന വിവരം അത് കേൾക്കുക. ഇതുപോലുള്ള ചില പ്രയോഗങ്ങൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കവിതയുടെ ആ പ്രാസം അത് ചേർന്ന് വരാൻ വേണ്ടിയുള്ള പ്രയോഗങ്ങളാണ്. ഖബരി എന്നീ പറയുന്നത് കേൾക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം നിസ്കരിച്ച ജുമഅയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുബായിൽ ഏതാനും ദിവസങ്ങൾ താമസിച്ചതിനു ശേഷം വെള്ളിയാഴ്ചയായിരുന്നു ഖുബായിൽ നിന്ന് പുറപ്പെട്ടത്. മദീനയിൽ ഏതാണ്ട് മസ്ജിദുൽ നബവിയിൽ നിന്ന് 6 കിലോമീറ്റർ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഖുബായിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പുറപ്പെട്ടത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അങ്ങനെ ബനു സാലിം ഇബ്നു ഔഫ് എന്ന ഗോത്രം താമസിക്കുന്ന വാദി റാനൂന, റാനൂന എന്നു പേരുള്ള താഴ്വരയിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്തിയപ്പോൾ, അപ്പോൾ ജുമഅയുടെ സമയമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ ജനങ്ങളെയും കൊണ്ട് ജുമഅ നിസ്കരിച്ചു. ജനങ്ങളെയും കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നിസ്കരിച്ച ജുമഅ അതായിരുന്നു. മക്കയിൽ വെച്ച് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് നിർവഹിക്കാൻ സാധിച്ചിരുന്നില്ല. മദീനയിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും കൂട്ടി ആദ്യത്തെ ജുമഅ നിർവഹിച്ചത്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വരിയിൽ, നിങ്ങൾ കേട്ട ഈ കവിതയുടെ വരിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക.
ثم بنى المسجد في قباء ومسجد المدينة الغراء ثم بنى من حوله مساكنة ثم أتى من بعد في هذه السنة أقل من نصف الذين سافروا إلى بلاد الحبش حين هاجروا
ثم بنى المسجد في قباء ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചു المسجد في قباء. ഖുബായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മസ്ജിദ് നിർമ്മിച്ചു. അഥവാ മദീനയിൽ എത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബ മസ്ജിദ് നിർമ്മിച്ചു. ഖുബ മസ്ജിദിനെ കുറിച്ചും ആ മസ്ജിദിന്റെ പ്രത്യേകതകളെ കുറിച്ചുമൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഖുബായിലെത്തിയ ഉടനെ ഏതാനും ദിവസങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിൽ താമസിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യമാണ് ആ മസ്ജിദ് നിർമ്മിക്കുക എന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു മുസ്ലിമിന് മസ്ജിദുമായുള്ള ബന്ധം എത്ര വലുതാണ്. മുസ്ലിമിന്റെ ആദ്യത്തെ പരിഗണനയിൽ ഉൾപ്പെടുന്ന കാര്യമാണെന്ത്? മസ്ജിദ് എവിടെയാണ്? എവിടെയാണ് മസ്ജിദ്? കാരണം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ അതിനുവേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. ആ ഇബാദത്തുകളിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അത് നിസ്കാരമാണ്. അവലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സലാത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ഒരു അടിമ അവന്റെ അമലുകളുടെ കൂട്ടത്തിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് സലാത്തുഹു, അവന്റെ നിസ്കാരത്തെ കുറിച്ചാണ്. ഫഇൻ സലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ വഇൻ ഫസദത് ഖാബ വഖസിർ. അത് നന്നായാൽ അവൻ വിജയിച്ചു, അവൻ രക്ഷപ്പെട്ടു, അവന്റെ ബാക്കിയുള്ള ആംഗലുകളൊക്കെ അതോടെ നേരെയാകും. അത് ആരുടേതെങ്കിലും ദുഷിച്ചുപോയാൽ ഖാബ വഖസിർ, തൊലഞ്ഞു പോകും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തൊലഞ്ഞു പോകും. നിസ്കാരം മാത്രമല്ല, മുസ്ലിം അവന്റെ ഹൃദയം അത് മസ്ജിദുമായി ബന്ധപ്പെട്ട ഹൃദയമാണ്. മസ്ജിദ് അവനെപ്പോഴും ബന്ധപ്പെടുന്ന സ്ഥലമാണ്. മസ്ജിദിലേക്കുള്ള നടത്തം, അവിടേക്കുള്ള യാത്ര, ഇതെല്ലാം മുസ്ലിമിന്റെ നിത്യജീവിതത്തിലെ കാര്യങ്ങളാണ്. ആ മുസ്ലിമിന്റെ മസ്ജിദുമായുള്ള ബന്ധം, അതിന്റെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം ചെയ്തത്, ഈ മസ്ജിദ് നിർമ്മിച്ചതാണ് എന്നത്. പിന്നെ നിർമ്മിച്ചു, ثم ومسجد المدينة الغراء. അതിനുശേഷം മദീനയിലെ മസ്ജിദ് അഥവാ മസ്ജിദ് ഉന്നബവി ഖറ എന്ന് ഈ കവിതയിൽ ആ മസ്ജിദിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഖറ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ, ആദരിക്കപ്പെടുന്ന മസ്ജിദ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഉന്നബവി നിർമ്മിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ്, മൂന്ന് മസ്ജിദുകൾ, മസാജിദ് അംബിയാ, നബിമാരുടെ മസ്ജിദുകൾ എന്നറിയപ്പെടുന്ന മസ്ജിദുകൾ, ആ മസ്ജിദുകളിലേക്ക് മാത്രമേ പുണ്യം പ്രതീക്ഷിച്ച് ദീർഘയാത്ര പോകാൻ പാടുള്ളൂ. അതിലൊന്ന് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ മസ്ജിദാണ്. മറ്റു രണ്ട് മസ്ജിദുകൾ മക്കയിലെ മസ്ജിദുൽ ഹറാം, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മസ്ജിദ് നിർമ്മിച്ച ചരിത്രം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഈ മസ്ജിദ് നിർമ്മിച്ചത്? ഖുബായിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക്, മദീനയുടെ ഉൾഭാഗത്തേക്ക് യാത്ര ചെയ്തു. അവിടുത്തെ ഒട്ടകം, അത് ഇന്ന് മസ്ജിദ് നിലകൊള്ളുന്ന ഭാഗത്ത് മുട്ടുകുത്തിയെന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒട്ടകം ഇന്ന് മസ്ജിദ് നിലകൊള്ളുന്ന, മസ്ജിദ് നബവി നിലകൊള്ളുന്ന ആ പ്രദേശത്ത് മുട്ടുകുത്തി. അന്ന് ആ സ്ഥലം അത് രണ്ടുപേരുടെ, രണ്ട് യതീമുകളായ കുട്ടികളുടെ സ്ഥലമായിരുന്നു. അവിടെ ഈത്തപ്പഴങ്ങൾ, കാരക്ക ഉണക്കാനും മറ്റും ശേഖരിച്ചു വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് എന്ന് നിലകൊള്ളുന്ന സ്ഥലം. ആ രണ്ടുപേരുടെ പേര്, രണ്ട് യതീമുകളുടെ പേര് സഹലെന്നും സുഹൈലെന്നുമായിരുന്നു. സഹൽ, സുഹൈൽ എന്നീ രണ്ട് യതീമുകളുടേതായിരുന്നു ആ സ്ഥലം. അസ്അദ് ബ്നു ജുറാറ റളിയല്ലാഹു അൻഹു എന്നുപേരുള്ള സഹാബിയുടെ സംരക്ഷണത്തിന് കീഴിലായിരുന്നു അവർ രണ്ടുപേരും കഴിഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നപ്പോൾ ആ ഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ നബി അൻസാറുകളോട് പറഞ്ഞു, യാ ബനി നജ്ജാർ. അൻസാറുകൾ, അവർ ബനു നജ്ജാറാണ്, ബനു നജ്ജാർ അവരുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളിലേക്ക് ചേർത്തിട്ടാണ് ആ പേര് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ ബനി നജ്ജാർ ثامنوني بحائطكم هذا. നിങ്ങളുടെ ഈ സ്ഥലം, ഈ തോട്ടം, ഇത് എനിക്ക് വിലക്ക് നൽകിയാലും, ഇതിന്റെ വില പറഞ്ഞാലും എന്നോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹിജറക്ക് പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടൊട്ടകങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് എന്ത് പറഞ്ഞു? അത് എനിക്ക് വിലക്ക് തരണം. എന്തിനാണ് അങ്ങനെ പറഞ്ഞു? പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വശരീരം വിനിയോഗിച്ചതുപോലെ സ്വന്തം പണവും വിനിയോഗിക്കാൻ ഉദ്ദേശിച്ചു. ആ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ലഭിക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും സമ്പത്ത് കൊണ്ട്, സ്വശരീരം കൊണ്ട് ഇസ്ലാമിനെ സഹായിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ച അബൂബക്കറിനോട് എന്ത് പറഞ്ഞു? വിലക്ക് തരണം എന്ന് പറഞ്ഞു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മനസ്സിലായില്ലേ? എപ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ഒന്നും ചെലവാകാതെ മാത്രം പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നത് പോലെ പണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ, വളരെ കുറച്ചാണെങ്കിലും ചെറിയതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ പണം കൊണ്ടും ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇബാദത്തുകളുടെ വ്യത്യസ്ത ഇനങ്ങൾ നമുക്കുണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇബാദത്തുകളുടെ പല ഇനങ്ങൾ നിങ്ങൾ നോക്കൂ, അള്ളാഹു നിർബന്ധമാക്കിയ ഇബാദത്തുകൾ അങ്ങനെയല്ലേ. നിസ്കാരം അത് ശരീരം കൊണ്ട് ചെയ്യുന്നതാണ്, സക്കാത്ത് സമ്പത്ത് കൊണ്ടുള്ളതാണ്, നോമ്പ് ശരീരം കൊണ്ടുള്ളതാണ്, ഹജ്ജിന് സമ്പത്തും ശരീരവും വിനിയോഗിക്കണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനങ്ങൾ പലത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യത്യസ്തങ്ങളായത് വിനിയോഗിക്കാനുള്ള ഇബാദത്തുകൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു നമ്മുടെ കയ്യിലുള്ള ചെറുതെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമ്മൾ ചെലവഴിക്കണം. അഥവാ വലുത് കൊടുക്കാൻ നമുക്ക് മടി തോന്നുന്നുണ്ടോ, പ്രയാസം തോന്നുന്നുണ്ടോ, സ്വാഭാവികമാണ്. മനുഷ്യന് സമ്പത്തിനോട് പ്രിയമുണ്ടാകും, അത് പിടിച്ചു വെക്കാനുള്ള പ്രകൃതമാണ് മനുഷ്യന്റെ പ്രകൃതം. ചില പറഞ്ഞിട്ടുള്ളതുപോലെ മനുഷ്യൻ അള്ളാഹു മണ്ണിൽ നിന്നാണ് പിടിച്ചിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത്. മണ്ണിന്റെ സ്വഭാവം എന്താ? മണ്ണിന്റെ സ്വഭാവം പിടിച്ചു വെക്കണം, മണ്ണ് തടുത്തു നിർത്തും. അതുപോലെ മനുഷ്യന്റെ സ്വഭാവമാണ് അവൻ അവന് കൊടുക്കാതെ പിടിച്ചു വെക്കാനാണ് അവന്റെ മനസ്സ് പൊതുവെ പ്രേരിപ്പിക്കുക, അത് അവന്റെ പ്രകൃതം അതാണ്. എന്നാൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് മാറ്റി എന്തെങ്കിലുമൊക്കെ ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ നിങ്ങൾ, യബനി നജ്ജാർ ഫാമിനൂനി അലാ ബിഹാഇഖിക്കും ഹാദാ, ഇത് നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് വിലക്ക് തരണം. അപ്പോൾ അൻസാറികൾ പറഞ്ഞു, ലാ വല്ലാഹ്, അല്ലാഹുവാണ്, ഇല്ല, ലാ നത്ലുബു സമനഹു ഇല്ലാ ഇലല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ഇതിന്റെ പ്രതിഫലം, ഇതിന്റെ വില പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ അവരങ്ങനെ പറഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടത് വിലക്കാണ് വാങ്ങിയത് എന്ന് ആണ് ചരിത്ര പണ്ഡിതന്മാർ, അവർ ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞിട്ടുള്ളത്. ഹദീസിൽ ഈ പറഞ്ഞ ഹദീസ് ഇത് ബുഖാരിയിലും മറ്റും വന്ന ഹദീസാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം എന്ത് ചെയ്തു? വിലക്ക് വാങ്ങിയാണോ അല്ല അവർ വെറുതെ കൊടുത്തതാണോ? അവർ ഞങ്ങൾ വെറുതെയാണ് നൽകുക, അള്ളാഹുവിൽ നിന്നാണ് പ്രതിഫലം പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു കൊടുത്തോ ഇല്ലേ എന്നത് ഹദീസിൽ വ്യക്തമല്ല. എന്നാൽ ചരിത്രത്തിന്റെ കിതാബുകളിൽ ഏതാണ്ട് ചരിത്ര പണ്ഡിതന്മാർ ഒന്നാകെ പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വിലക്ക് വാങ്ങിയാണ് ഉണ്ടായത്, അഥവാ അവരിൽ ഈ ഇതിന്റെ ഉടമ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചറിയുകയും എന്നിട്ട് അത് വിലക്ക് വാങ്ങുകയും ചെയ്തു എന്നാണ്. നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫകാന ഫീഹിമ അഖൂലു ലക്കും, ആ സ്ഥലത്ത് അപ്പോൾ ഇന്ന ഇന്ന സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഖുബൂറുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളായ പണ്ട് മരിച്ചുപോയ പലരുടെയും ഖബറുകൾ അവിടെ ഉണ്ടായിരുന്നു, ചില ഖബറുകൾ അവിടെ ഉണ്ടായിരുന്നു. വഫീഹി ഖരീബ്, അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ ചില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വഫീഹി നഖൽ, അതുപോലെ ഈന്തപ്പനത്തടികൾ അവിടെ ഉണ്ടായിരുന്നു. ഫഅമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? നബി കൽപ്പന കൊടുത്തു, ബി ഖുബൂരിൽ മുശ്രിക്കീൻ ഫനുബിശത്, അവിടെ പണ്ട് ഉണ്ടായിരുന്ന ആ പഴയ ഖബറുകൾ, മുശ്രിക്കുകളുടെ ഖബറുകൾ, അത് കുഴിക്കുകയും എന്നിട്ട് ആ അവശിഷ്ടങ്ങൾ അത് നീക്കം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന കൊടുത്തു. അങ്ങനെ ചെയ്തു. ثم بالخريب فسويت, പിന്നെ ആ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അത് പൊളിച്ചു നിരപ്പാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അങ്ങനെ ചെയ്തു. وبالنخل فقطع, ആ മരങ്ങൾ അത് മുറിച്ചു കളയാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അങ്ങനെ അത് മുറിച്ചു കളഞ്ഞു. അപ്പൊ നോക്കൂ, അങ്ങനെയുള്ള ചില മസ്ലഹത്തുകൾക്ക് വേണ്ടി, ചില നന്മകൾക്ക് വേണ്ടി മരങ്ങൾ മുറിച്ചു കളയേണ്ടി വന്നാൽ ചെയ്യാമെന്ന് ഹദീസിൽ വ്യക്തമാണ്. മനസ്സിലായില്ലേ? ഒരു മരം മുറിക്കുക എന്നുള്ളത് അത് ഒരു കാലത്തും പാടില്ലാത്ത ഹറാമാണ് എന്ന രൂപത്തിൽ പറയാൻ പാടില്ല. ചില ആളുകൾ പറയും എന്ത്, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, കുന്നിടിക്കുന്നതും മരം മുറിക്കുന്നതും കായൽ നികത്തുന്നതും പുഴയിൽ നിന്ന് മണൽ വാരുന്നതും ഇതൊക്കെ കൊണ്ടാണ് ദുനിയാവിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്ന് ചില ആളുകൾ പറയുന്നത് കാണാം. എന്നിട്ട് ഖുർആൻ ആയത്ത് ഓതും, ഖുർആനിലെ ആയത്ത് ഓതും, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത ഐദിന്നാസ്, സൂറത്തു റൂമിലെ ആയത്ത്. ബഹറിലും ബറിലും കരയിലും കടലിലും കുഴപ്പങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു. ബിമ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ. തഫ്സീറായ തഫ്സീറൊക്കെ നിങ്ങൾ നോക്കിയാൽ ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ജനങ്ങളുടെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചത് കാരണത്താൽ ബറിലും ബഹറിലും കുഴപ്പങ്ങളുണ്ടായി എന്നത് എന്ത് പ്രവർത്തിയാണ്? ജനങ്ങൾ എന്ത് ചെയ്തിട്ടാണ്? അത് അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്. ശിർക്കും കുഫറും അതുപോലെ തിന്മകളും ഒക്കെയാണ് അവിടെ ഉദ്ദേശം. ആയത്തിന്റെ തൊട്ടുമുമ്പുള്ള ആയത്ത് ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഖുൽ സീറു ഫിൽ അർദ് ഫൻദുറു കൈഫ കാന ആഖിബത്തു അല്ലദീന മിൻ ഖബൽ കാന അക്സറുഹും മുശ്രിക്കീൻ. ഖുൽ പറയൂ നബിയെ, സീറു ഫിൽ അർദ്, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു നോക്കൂ. ഫൻദുറു കൈഫ കാന ആഖിബത്തു അല്ലദീന മിൻ ഖബൽ, എന്നിട്ട് കഴിഞ്ഞുപോയവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കൂ. കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ അധിക പേരും അള്ളാഹുൽ പങ്കുചേർക്കുന്നവരായിരുന്നു, മുശ്രിക്കുകളായിരുന്നു. തൊട്ടടുത്ത ആയത്തിലാണ് അല്ലാഹു പറഞ്ഞത് ബഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, ബറിലും ബഹറിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ. ഇവിടെ സകല കോതിവാസങ്ങളും ആകാം, ശിർക്കിനും കുഫറിനും ഒക്കെ ന്യായീകരണങ്ങളും അതൊക്കെ പഴയ പൈതൃകങ്ങളും സംസ്കാരങ്ങളുമാണ്. തിന്മകൾ, വൃത്തികേടുകൾ, വ്യഭിചാരവും സ്വവർഗരതിയും ഇതൊക്കെ പുരോഗമനമാണ്. എന്ത് വൃത്തികേടിനും സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് ഇവിടുത്തെ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം എന്താ? മരം മുറിക്കുന്നതും അതുപോലെ കുന്നിടിക്കുന്നതും കായൽ നികത്തുന്നതും മണൽ വാരുന്നതൊക്കെ. ലഹൗല വല ഖുവത്ത ഇല്ലാ ബില്ലാ, ബുദ്ധി തലതിരിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ദുനിയാവിലെ ഒരു മരവും നീ വെട്ടിയില്ല, ഒരു പുഴയും നീ അത് നികത്തിയില്ല. ഈ പറഞ്ഞ പ്രകൃതിയൊക്കെ അതുപോലെ സംരക്ഷിച്ചു. എന്നിട്ട് ചെയ്യുന്ന അമൽ ഈ അമലാണെങ്കിൽ, പ്രവൃത്തി ശിർക്കും കുഫറും തോന്നിവാസങ്ങളുമാണെങ്കിൽ ദുരന്തങ്ങളാണ് കാത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ദുരന്തങ്ങളാണ് കാത്തിരിക്കുന്നത്. ഭൂകമ്പങ്ങളും അതുപോലെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്ന ശിക്ഷകളുമാണ് കാത്തിരിക്കുന്നത്, യാതൊരു സംശയമില്ല. അതുപോലുള്ള സംഗതികൾ പലതും ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ മസാലഹികൾക്ക് വേണ്ടി, അവരുടെ നന്മകൾക്ക് വേണ്ടി, അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ സൗകര്യം പോലെ മുറിക്കാനും മറ്റൊക്കെ അനുവദിച്ചിട്ടുള്ളതാണ്. ഖുർആനിലും സുന്നത്തിലും നിങ്ങൾക്കതിൽ ഇവരി പറയുന്നത് പോലെയുള്ള വിലക്കുകൾ കാണാൻ കഴിയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മരം ഒരു കാലത്തും ഒരു കാരണവശാലും മുറിക്കരുത്, ഒരു കുന്നുടിക്കരുത്. അല്ല, അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ഫഅബ്ദുല്ലാഹ വലാ തുശ്രിക്കു ബിഹി ശൈഅ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, അവനിൽ നിങ്ങൾ പങ്കുചേർക്കരുത്. നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, വലവ് അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൌ, നാട്ടുകാർ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ, അവനെ സൂക്ഷിച്ചാൽ, നാം മുകളിൽ നിന്ന് ബറക്കത്തുകൾ ഇറക്കി കൊടുക്കും എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക, തിന്മകളിൽ നിന്ന് സമൂഹം വിട്ടുനിൽക്കുക. എങ്കിലാണ് സമൂഹത്തിൽ നാട്ടിൽ ബറക്കത്തുണ്ടാവുക. ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ കാക്കുക എങ്കിലാണ്. അതാണ് ഇസ്ലാം ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. കണ്ട തോന്നിവാസങ്ങളൊക്കെ അനുവദിക്കുക. എന്നിട്ട് ഇതൊക്കെയാണ് മരം മുറിക്കുന്നതും മറ്റുമാണ് ഇവിടുത്തെ ദുരന്തങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഒരു ഹദ്ദ് നടപ്പാക്കുക എന്നതാണ് ഇത്ര ഇത്ര കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്ര ഇത്ര കാലം ഭൂമിയിൽ മഴ പെയ്യുന്നതിനേക്കാൾ നല്ലത് ഭൂമിയിൽ അള്ളാഹുവിന്റെ ഒരു ഹദ്ദ് നടപ്പിലാക്കലാണ്. അഥവാ ഒരു ഇസ്ലാമിക ഭരണകൂടം ഒരു ഹദ്ദ് നടപ്പിലാക്കുക, ഒരു തിന്മക്കുള്ള ശിക്ഷ നടപ്പിലാക്കുക. അത് കാലങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇത്ര കാലം, അത്രയും മഴ ഭൂമിയിൽ പെയ്യുന്നതിനേക്കാൾ നല്ലത് അതാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം നോക്കൂ നിങ്ങൾ. കാരണം ഭൂമിയിൽ തിന്മകൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കിയാൽ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനും പേടിച്ചത് ചെയ്യാതിരിക്കും. ഫലം എന്താ? സമൂഹത്തിൽ തിന്മ കുറയും. സമൂഹത്തിൽ തിന്മ കുറഞ്ഞാൽ അല്ലാഹു അവിടെ ബറക്കത്ത് ചൊരിയും. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല നാട്ടിൽ ബറക്കത്ത്. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹു യസഉ ബിസുൽത്താൻ മാ ലാ യസഉ ബിൽഖുർആൻ. അല്ലാഹു ഖുർആൻ കൊണ്ട് തടയാത്തവനെ സുൽത്താനെ കൊണ്ട് തടയും. കർജനങ്ങളിൽ ഈമാൻ കുറഞ്ഞ ആളുകൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ കലാമിലെ താക്കീദുകൾ അവൻ വകവെക്കുകയില്ല. അതുണ്ട് എന്നതുകൊണ്ട് അവൻ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. എന്നാൽ തിന്മകൾ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നൊരു ഭരണാധികാരി ഉണ്ട് എന്ന് കണ്ടാൽ അവൻ പേടിച്ച് മാറി നിൽക്കും. പേടിച്ചിട്ടായാലും ശരി, സമൂഹത്തിൽ തിന്മ കുറഞ്ഞാൽ അതിന്റെ ഫലം ആ സമൂഹത്തിനുണ്ടാകും. മനസ്സിലായില്ലേ? തിന്ന സമൂഹത്തിൽ കുറയുക എന്നതാണ് ആ സമൂഹം നന്നാകാനുള്ള വഴികളിലൊന്ന്. നസ്അലുല്ലാഹ് അലാഫിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? അത് മുറിക്കാൻ, ഈത്തപ്പനകൾ മുറിക്കാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ അത് മസ്ജിദ് നിർമ്മിക്കുകയാണ്, മസ്ജിദുൻ നബവി അത് നിർമ്മിക്കുകയാണ്. ഈത്തപ്പനകൾ കൊണ്ട്, കല്ലുകൾ കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അത് നിർമ്മിക്കുകയാണ്. അവർ കല്ലുകൾ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആ ഭാരമേറിയ ജോലി ഒന്ന് എളുപ്പമാകാൻ അവർ ചില വരികൾ ഇങ്ങനെ ചൊല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ചൊല്ലി, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, പരലോകത്തെ ഖൈറല്ലാതെ ഖൈറിൽ, അതാണ് യഥാർത്ഥ ഖൈർ, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നീ പുറത്തു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി. നബിയും അവരുടെ കൂടെ മസ്ജിദ് നിർമ്മാണത്തിൽ പങ്കെടുത്തു. കല്ല് ചുമന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ കൂടെ മസ്ജിദ് നിർമ്മാണത്തിൽ സഹാബത്തിന്റെ കൂടെ പങ്കെടുത്തു. ആ സമയത്താണ് ഒരു സംഭവം ഉണ്ടായത്. ഓരോരുത്തരും ഓരോ കല്ല് ചുമന്നു വരുമ്പോൾ സുമയ്യ, യാസിർ എന്നീ സഹാബിമാരുടെ മകൻ റളിയല്ലാഹു അൻഹുമ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രണ്ട് കല്ലുകൾ ചുമന്നിട്ടാണ് വരുന്നത്. എല്ലാവരും ഒരു കല്ല് ചുമന്നിട്ട് വരുമ്പോൾ അമ്മാർ രണ്ട് കല്ല് ചുമന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടു. നബി അമ്മാറിന്റെ തലയിൽ പറ്റിയ പൊടി ഇങ്ങനെ തട്ടിയിട്ട് പറയുകയാണ്, വൈഹക യബ്ന സുമയ്യ തഖ്തുലുക അൽഫിഅത്തുൽ ബാഗിയ. മറ്റു ചില റിവായത്തുകൾ വൈഹ അമ്മാർ തഖ്തുലുഹുൽ ഫിഅത്തുൽ ബാഗിയ, അമ്മാറിന്റെ കാര്യം അത് പ്രയാസമാണ്, അമ്മാറിനെ ഒരു വിഷയത്തിൽ വീഴ്ച പറ്റിയ, ബാഗിയത്തായ അഥവാ അതിക്രമം ചെയ്ത കക്ഷി അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കുന്നുകളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അമ്മാർ അവരെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, അവർ അമ്മാറിനെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ അമ്മാർ പറഞ്ഞു, അഊദു ബില്ലാഹി മിനൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. പിൽക്കാലത്ത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഷാമുകാരും ഇറാഖുകാരും തമ്മിൽ പിൽക്കാലത്തുണ്ടായ യുദ്ധത്തിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഷാമുകാരുടെ കയ്യാൽ, അവരിൽ ചിലരുടെ കയ്യാൽ കൊല്ലപ്പെടുകയാണുണ്ടായത്. ആ യുദ്ധം അത് യഥാർത്ഥത്തിൽ അതിൽ സഹാബികളുണ്ട് രണ്ടു ഭാഗത്ത്. അതേക്കുറിച്ച് സഹാബത്തിന് ചീത്ത പറയുന്ന പലരും മോശമായി പറയുകയും സഹാബത്തിൽ ചിലരെ കുറ്റം പറയാനും ചീത്ത പറയാനും അത് ആ സംഭവങ്ങൾ മുതലെടുക്കുകയും ചെയ്യാറുണ്ട്. ഒരിക്കലും ശരിയല്ല. ആ പ്രശ്നത്തിൽ സഹാബത്ത് രണ്ട് കക്ഷികളായിട്ടുണ്ടെങ്കിൽ അതിലൊരു കൂട്ടർ ഹഖിന്റെ, സത്യത്തിന്റെ ആളുകളാണ്, അഥവാ ആ മസ്അലയിൽ പരിപൂർണമായ സത്യത്തിലെത്തിയവരാണ്. അവർക്കതിൽ രണ്ട് പ്രതിഫലമുണ്ട്, അഥവാ ഒന്ന് അവർ സത്യം ശരിയായ നിലപാട് സ്വീകരിച്ചു എന്ന പ്രതിഫലവും, രണ്ട് അവർ ഇജ്തിഹാദ് നടത്തി, അവരാ വിഷയം പഠിക്കാനും ഗവേഷണം നടത്താനും ശ്രമിച്ചു എന്ന പ്രതിഫലവും. രണ്ടാമത്തെ കൂട്ടരാകട്ടെ, അവരും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്നു, നബിയുടെ സഹാബികളാണ് എന്ന ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവരോ അല്ല. ആ വിഷയത്തിൽ അവർക്ക് സംഭവിച്ചത് അവർ ശരിയാണെന്ന് വിചാരിച്ചിട്ടാണ് ആ നിലപാടെടുത്തത്. അവർക്ക് ഒരു പ്രതിഫലമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇദ ഇജ്തഹദൽ ഹാകിമു ഫഅസാബ ഫലഹു അജ്റാൻ വഇൻ അഖ്തഅ ഫലഹു അജ്റു വാഹിദ്. ഒരു ഹാകിം, ഒരു ഭരണാധികാരി, ഒരു അറിവുള്ള ഒരാൾ ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തി, അതിന് അർഹതയുള്ള ആളാണ്, എന്നിട്ട് അയാൾക്ക് ശരി സംഭവിച്ചാൽ രണ്ട് പ്രതിഫലമുണ്ട്, തെറ്റ് സംഭവിച്ചാൽ ഒരു പ്രതിഫലവും. അതാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ഷാമുകാരായ മുആവിയ റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് സംഭവിച്ചത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് അതിൽ ഏറ്റവും ശരിയായ നിലപാടിലുണ്ടായിരുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ, ഔല ത്വാഇഫതൈനി ബിൽ ഹഖ്, അവരിലെ സത്യത്തോട് ഏറ്റവും അടുത്ത കക്ഷിയാണ് ഖവാരിജുകളുമായി യുദ്ധം നടത്തുക. ഇതിനിടയിലാണ് ഖവാരിജികൾ പുറപ്പെട്ടത്, മറ്റൊരു പഴച്ചകക്ഷി. അവരോട് യുദ്ധം ചെയ്തത് അലി ബിൻ അബി ത്വാലിബാണ്. അപ്പൊ നോക്കൂ, അലി റളിയല്ലാഹുവിന്റെ സംഘത്തിലാണ് അമ്മാർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. ഷാമുകാരുടെ കയ്യാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. അപ്പൊ അവർ ചിലർ പറഞ്ഞു, യഥാർത്ഥത്തിൽ അമ്മാറിനെ കൊന്നത് ഞങ്ങളല്ല, മറിച്ച് അമ്മാറിനെ യുദ്ധത്തിൽ കൊണ്ടുവന്നവരാണ് കൊന്നത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഹംസയൊക്കെ കൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരാണെന്ന് പറയേണ്ടി വരും. ഹംസ യുദ്ധത്തിന് ഉഹദിൽ കൊണ്ടുപോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമാണല്ലോ എന്നതിന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. സഹാബത്ത് റളിയല്ലാഹു അൻഹു അവരെല്ലാവരും ഏറ്റവും നീതിമാന്മാരും ഈ ഉമ്മത്തിൽ ഒരാൾക്കും എത്തിപ്പെടാനാകാത്ത സ്ഥാനത്തുള്ളവരുമാണ്. അവരെ കുറിച്ച് ഇതുപോലുള്ള സംഭവങ്ങൾ വെച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ പ്രചരിപ്പിക്കുക എന്നത് പഴച്ച കക്ഷികൾ എന്നും ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ്. അവരുടെ നന്മകളുടെ ബഹറിൽ ഒന്നുമല്ല യഥാർത്ഥത്തിൽ അവരിൽ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുള്ള ചെറിയ സ്കലിതങ്ങൾ, അതൊരിക്കലും അവരുടെ നന്മയുടെ ബഹറിൽ ഒന്നുമല്ല. അതെല്ലാം മായ്ച്ചു കളയാൻ പോകുന്ന നന്മകൾ അവർക്കുണ്ട്. അതുപോലെ അവരുടെ ചരിത്രത്തിൽ പറയപ്പെട്ട ഈ ഷിഇകളും റാഫിദികളും മറ്റും എഴുതി ചേർത്ത കഥകൾ പലതും കള്ളക്കഥകളാണ്. മലയാളത്തിൽ ധാരാളമായി അത്തരം കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇസ്ലാമിക ചരിത്രം എന്ന പേരിലുള്ള പുസ്തകങ്ങൾ ബഹുഭൂരിപക്ഷവും ഈ കള്ളക്കഥകൾ നിറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളാണ്. നമ്മുടെ നാട്ടിൽ IPH പ്രസിദ്ധീകരിച്ച പല പുസ്തകങ്ങളും ഈ രൂപത്തിലുള്ളത്. ഇസ്ലാമിക ചരിത്രം പ്രസിദ്ധീകരിച്ച പല ഇസ്ലാമിക സ്ഥാപനങ്ങളുടെയും ലൈബ്രറികളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക ചരിത്രം, അത് ഷീഇകളുടെ കൈകടത്തലുകളുള്ള ചരിത്രമാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ, അംർ ഇബ്നു ആസിനെ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ മോശക്കാരായി ചിത്രീകരിക്കുന്ന പുസ്തകങ്ങൾ. അത് സഹോദരങ്ങൾ നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അവരെ കുറിച്ചുള്ള മോശം ചിന്ത അത് നമ്മുടെ ഈമാനിൽ തകരാറുണ്ടാക്കുന്ന കാര്യമാണ്. അവരോടുള്ള സ്നേഹം ദീനാണ്, അവരോടുള്ള വെറുപ്പ് അത് കുഫറാണ്. നിഫാഖാണ്. അവരേറ്റവും ഉന്നതരാണ്, എന്നാൽ അവർ മനുഷ്യരാണ്. നമ്മൾ അഹുൽ സുന്നത്ത് ഒരിക്കലും അവർക്ക് ഇസ്മത്ത് കൽപ്പിക്കുന്നില്ല. അഥവാ ഷിയകൾ, അവരുടെ ഇമാമുകൾക്ക് പറയുന്നത് പോലെ ഇസ്മത്ത് അവർക്ക് യാതൊരു അബദ്ധവും സംഭവിക്കുകയില്ല എന്നല്ല അഹുൽ സുന്നത്ത് സഹാബത്തിനെ കുറിച്ച് വിശ്വസിക്കുന്നത്. അവർക്ക് ഇസ്മത്തുണ്ട് എന്നല്ല, അവർ മനുഷ്യരാണ്. പക്ഷെ അവർ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാണ്. അള്ളാഹുവിന്റെ നബിമാർ കഴിഞ്ഞാൽ സകല ഉമ്മത്തുകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് അള്ളാഹു അവരെ നബിയുടെ സഹാബത്തായി, നബിയുടെ കൂട്ടുകാരായി, നബിയുടെ സഹായികളായി റബ്ബ് തെരഞ്ഞെടുത്തത്. അവരെ പോലെ ശുദ്ധരായ ഹൃദയമുള്ള മറ്റാരുമില്ല. അവരുടെ ചരിത്രം അത് ചിക്കിച്ച് കണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്നത് തെറ്റായ കാര്യമാണ്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ, അള്ളാഹു എന്റെ കൈകൾ അവരുടെ രക്തത്തിൽ നിന്ന് സംരക്ഷിച്ചു, അതിലെനിക്ക് പങ്കില്ല, ഞാൻ എന്റെ നാവിനെയും അതിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് അവരെ കുറിച്ച് നല്ലതല്ലാതെ പറയാനോ നല്ലതല്ലാതെ ചിന്തിക്കാനോ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. അവരുടെ ചരിത്രത്തിൽ എക്കാലത്തെയും ചരിത്രത്തിൽ ഉന്നതമായ പാഠങ്ങൾ നമുക്ക് ഉണ്ട്. അമ്മാർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് അമ്മാറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണിത്. അതിൽ സൂചനയുണ്ട്, അമ്മാർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന കക്ഷി ഏതോ അവരാണ് അതിൽ ഏറ്റവും ശരിയായ നിലപാട് ഉണ്ടായിരുന്നവർ, അഥവാ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നവർ. എന്നാൽ ഷാമുകാരായ സഹാബത്ത് അവർ അക്കാര്യം ശരിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ അലി ബിൻ അബി ത്വാലിബിനെതിരിൽ ആ സമയത്ത് നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിങ്കിൽ അവർക്ക് ഒരു പ്രതിഫലമാണുള്ളത് എന്നാണ് നാം വിശ്വസിക്കുന്നത്. അലി റളിയല്ലാഹുവിന്റെ കൂട്ടർക്കും അതിൽ രണ്ട് പ്രതിഫലമുണ്ട് എന്നും നമ്മൾ അഹ്ലുൽ സുന്ന വിശ്വസിക്കുന്നു. ഇനി നോക്കൂ, ഈ കവിതയിൽ നമ്മൾ വായിച്ചു കേട്ട അടുത്ത വരിയിലുള്ളത് എന്താണ്? പിന്നെ ബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചു, മിൻ ഹൗലിഹി അതിനു ചുറ്റും, അഥവാ മസ്ജിദിനു ചുറ്റും, മസാകിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താമസ സ്ഥലങ്ങൾ, നബിയുടെ വീടുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിജ്റ വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യയായി ഉണ്ടായിരുന്നത് സൗദ ബിൻത് ജമ്അ റളിയല്ലാഹു അൻഹ മാത്രമാണ്. സൗദ റളിയല്ലാഹു അൻഹ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യയായി ഉണ്ടായിരുന്നത്. സൗദ റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട് നിർമ്മിച്ചു. അതുപോലെ പിന്നീട് വന്ന ശവ്വാൽ മാസത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുമായി വീട്ടിൽ താമസിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വീട്ടിൽ കൂടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരുമായി താമസം ആരംഭിച്ചിട്ടില്ല. താമസം ആരംഭിച്ചത് മദീനയിലെത്തിയപ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ നേരത്തെ പറഞ്ഞു, സൗദ റളിയല്ലാഹു അൻഹ മാത്രമാണ് എന്ന് പറഞ്ഞാൽ വീട് കൂടിയ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുമിച്ച് താമസം ആരംഭിച്ച ഭാര്യ മദീനയിൽ വരുമ്പോൾ ആര് മാത്രമാണ്? സൗദ റളിയല്ലാഹു അൻഹ മാത്രമാണ്. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുമായി നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട് കൂടിയ സമയത്ത് അവരുമായി താമസിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുള്ള വീട് കൂടി മസ്ജിദിന്റെ അടുത്ത് പണിതു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ ആവശ്യം വരുമ്പോൾ അവിടുന്ന് വീണ്ടും വിവാഹം ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോ ഘട്ടങ്ങളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീടുകൾ പണിതത്. അതല്ല, വീടുകളും ആദ്യം ഒറ്റയടിക്ക് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കുറെ വീടുകൾ ഉണ്ടാക്കിയതല്ല, മറിച്ച് അങ്ങനെയാണ് ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വീടുകൾ ഹുജറാത്ത് എന്നാണ് ഖുർആനിൽ അല്ലാഹു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ വീടുകളുടെ സ്ഥിതി? അത് വളരെ ലളിതമായ, വളരെ ചെറിയ വീടുകളായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഭരണാധികാരിയായ റസൂലിന് കൊട്ടാരങ്ങൾ പണിയണമെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് അത് സാധിച്ചായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച അവിടുത്തെ വീടുകളുടെ സ്ഥിതി എന്തായിരുന്നു? അദബുൽ മുഫ്റദ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം ഉദ്ധരിക്കുന്നു, ദാവൂദ് ഇബ്നു ഖൈസ് പറയുകയാണ്, റഅയ്തുൽ ഹുജറാത്ത്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹുജറാത്ത്, നബിയുടെ വീടുകൾ കണ്ടു, മിൻ ജരീദിൻ നഖ്ലി, ഈത്തപ്പൻ മടലുകൾ കൊണ്ട് നിർമ്മിച്ച വീട്, മുഗശ്യൻ മിൻ ഖാരിജിൻ ബി മുസൂഹി ശഅരി, അത് അതിന്റെ പുറംഭാഗം മൂടിയിരിക്കുന്നു, പുറംഭാഗം അത് കോർത്ത തുണികൾ കൊണ്ട് അത് മൂടിയിരിക്കുന്നു, നാരുകൾ കൊണ്ട് കോർത്ത തുണികൾ കൊണ്ട് അതിന്റെ പുറംഭാഗം മൂടിയിരിക്കുന്നു. വഅദുന്നു അർദൽ ബൈത് من باب الحجرة إلى باب البيت نحو من ست أو سبع أذرع. നബിയുടെ ഹുജറ തൊട്ട് വീട് വരെയുള്ള അകലം, എന്താ ഹുജറയും വീടും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ, അത് ആദ്യം ഒരു ഭാഗം ഉണ്ടാകും, ആ ഭാഗം മുകളിൽ ഒന്നുമില്ല, മേൽക്കൂരയില്ല, മേൽക്കൂരയില്ലാത്തൊരു ഭാഗമുണ്ട്, അത് വാതിലുണ്ട്, ചുമരുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് താമസിക്കുന്ന ഭാഗമുള്ളത്, അതിന് മേൽക്കൂരയുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളുടെ രൂപം. മനസ്സിലായില്ലേ? ചില ഹദീസുകളിൽ കാണാം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, വീട്ടിന്റെ ഫിനായിൽ സൂര്യൻ എത്തിയിട്ടുണ്ട്, സൂര്യവെളിച്ചം എത്തിയിട്ടുണ്ട്. ഫിനാ എന്ന് പറഞ്ഞ മുറ്റം, ഇവിടെ ഉദ്ദേശിക്കുന്ന ആ ഭാഗമാണ്, അതും വീട്ടിന്റെ അകം തന്നെ. പക്ഷെ അത് അവിടെ മേൽക്കൂരയില്ല, അവിടെ മേൽക്കൂരയില്ല. സുള്ളാഹി സ്വല്ലല്ലാഹുവിന്റെ വീട്, ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിന് നമുക്ക് കാണാം രണ്ട് വാതിലുകൾ. ഒന്ന് മസ്ജിദിൽ നിന്ന് നബിക്ക് കയറാനുള്ള വാതിൽ, വീട്ടിൽ കയറാനുള്ള വാതിൽ, മറ്റൊന്ന് പുറത്തു നിന്ന് കയറാനുള്ള വാതിൽ. അപ്പൊ നോക്കൂ, ഈ മേൽക്കൂരയില്ലാത്ത ഭാഗം ഒരു മുറ്റം എന്ന് പറയാവുന്ന, എന്നാൽ അത് അതിരുകൾക്കുള്ളിൽ തന്നെയാണ്, മേൽക്കൂരയില്ല, പിന്നെ ഉള്ളത് മേൽക്കൂരയുള്ള ഭാഗമാണ്. അപ്പൊ നോക്കൂ, ഈ മേൽക്കൂരയില്ലാത്ത ഭാഗം, അതിനാണ് ഇവിടെ ഹുജറ എന്ന് പറയുന്നത്. അത് തൊട്ട് വീട്ടിന്റെ വാതിൽ വരെ നഹ്വം മിൻ സിറ്റിൻ ഔ സബഇ അദ്റുഇൻ, ആറോ ഏഴോ മുഴം അവിടെ അകലമുണ്ടാകും. വഅഹ്രിജുൽ ബൈത ദാഖിൽ അശറ അദ്റുഉ, ഉൾഭാഗം വീട്ടിന്റെ ഉൾഭാഗം പത്ത് മുഴം ഉണ്ടാകും വീട്ടിന്റെ ഉൾഭാഗം. വഅദുന്നു സുംകഹു ബൈന അസ്സമാനി വസ്സബഇ നഹ്വ ദാലിക, വീട്ടിന്റെ ഉയരം അതും ഇതുപോലെ ഏഴോ എട്ടോ മുഴം മാത്രം ഉണ്ടാകും. വഖഫ്തു ഇൻദ ബാബി ആയിഷ, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാതിലിന് പുറത്തു നിന്നു. ഫഇദാ ഹുവ മുസ്തഖ്ബിൽ അൽ മഗ്രിബ്, അത് മഗ്രിബിലേക്ക് തിരി അഥവാ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് അതിന്റെ വാതിലുള്ളത്. പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ നമ്മൾ നിന്നാൽ, നബിയുടെ മസ്ജിദിൽ നമ്മൾ നിന്നാൽ, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്നാൽ നമ്മൾ തിരിയുന്നത് ഏത് ഭാഗത്തേക്കാണ്? തെക്കു ഭാഗത്തേക്കാണ്. മനസ്സിലായില്ല? മദീനയുടെ തെക്കാണ് എന്തുള്ളത്? മക്കയുള്ള മദീനയുടെ തെക്കു ഭാഗത്താണ് മക്ക. വടക്കു ഭാഗം, തെക്കു ഭാഗത്തിന്റെ നേരെ വിപരീതം എവിടെയാണ്? വടക്ക്. വടക്ക് എന്താണുള്ളത്? മസ്ജിദ് നബിയുടെ വടക്കു ഭാഗം ഉഹദ് മലയാണ്. ഉഹദാണ് ഇവിടെ വടക്കുള്ളത്. മനസ്സിലായില്ലേ? നമ്മൾ നേരെ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞാൽ അങ്ങനെയാണ്, തെക്കു ഭാഗം മക്ക, കഅബ അങ്ങോട്ട്, വടക്ക് ഉഹദ്, ഉഹദാണ് വടക്ക്, ഉഹദാണ് കിഴക്കു ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. പടിഞ്ഞാറ് ഭാഗം മസ്ജിദിന്റെ വലതുഭാഗം, മസ്ജിദിന്റെ വലതുഭാഗം. അപ്പൊ നോക്കൂ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് മസ്ജിദിലേക്കുള്ള വാതിൽ അത് പടിഞ്ഞാറോട്ടേക്കായിരുന്നു അതിന്റെ മുഖം. നോക്കൂ, ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, മഹാനായ താബിഈ, അദ്ദേഹം പറയുകയാണ്, كنت ادخل بيوت ازواج النبي صلى الله عليه وسلم في خلافه عثمان بن عفان. عثمان بن عفان رضي الله عنه قالت ان النبي صلى الله عليه وسلم വീടുകളിൽ കയറിയിട്ടുണ്ട്. فاتناول سقفها بيدي, എൻ്റെ കൈകൊണ്ട് ഞാൻ അതിൻ്റെ മേൽക്കൂര തൊടുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. സുൽബസ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹം നല്ല നീളമുള്ള ആളായിരുന്നു എന്നാണ് ഇബ്ൻ കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു. നല്ല പൊക്കമുള്ള താബിഈ ആയിരുന്നു ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ കൈ കൊണ്ട് എന്തു തൊടും? മേൽക്കൂര തൊടും. അത്രയും ലളിതമായ വീടുകളായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീടുകൾ നിർമ്മിച്ചത് അത് ഈ മസ്ജിദിന്റെ അടുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചു. നോക്കൂ, അതിനുശേഷം എന്താണ് ഈ ബൈത്തിൽ പറഞ്ഞത്? ثم اتى من بعد في هذه السنه بين ادنى شهر اي ورشم ونو اقل من نصف الذين سافروا الى بلاد الحبش حين هاجروا اقل قرچാളുകൾ من نصف الذين سافروا യാത്ര പോയവരുടെ പകുതിയേക്കാൾ കുറച്ച്. എങ്ങോട്ട് യാത്ര പോയവർ? الى بلاد الحبش, ഹബശികളുടെ നാട്ടിൽ അഥവാ അബ്സീനയിലേക്ക് പോയവർ. حين هاجروا, അവർ ഹിജ്റ പോയപ്പോൾ അഥവാ മക്കയിൽ വെച്ച് അബ്സീനയിലേക്ക് രണ്ട് ഹിജറ സഹാബത്ത് പോയല്ലോ. അപ്പൊ ആ പോയവരിൽ പകുതിയേക്കാൾ കുറച്ചാളുകൾ മദീനയിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയ വിവരം അബ്സീനയിലെത്തി. അപ്പൊ അവിടെ നൂറാളുകളോളം ഉണ്ടായിരുന്നു, സഹാബത്ത് പുരുഷന്മാരും സ്ത്രീകളും അടക്കം. അതിൽ പകുതിയിൽ കുറവ്, അൻപതില്ല, പകുതിയിൽ കുറഞ്ഞ ആളുകൾ ഈ വിവരം അറിഞ്ഞപ്പോൾ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വരികയുണ്ടായി. എന്നാൽ എല്ലാവരും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദര പുത്രൻ ജഅഫർ ബിൻ അബീ ത്വാലിബ് പിൽക്കാലത്ത് ഖൈബർ വിജയിച്ചപ്പോൾ മദീനയിൽ വരുന്ന രംഗം, ആ സമയത്തുണ്ടായ ചില സംഭവങ്ങൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. ഇൻഷാല്ലാഹ് ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ അതിനും വരുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ ഇവിടെ നടന്ന ഒരു സംഭവമാണ്, അബ്സീനയിൽ പോയ ആളുകളിൽ ചിലർ ആ സമയത്ത് തിരിച്ചു വരികയുണ്ടായി. ഇനി അടുത്ത ഒരു വരി അതുകൂടി ശ്രദ്ധിക്കുക.
وفيه آخى أشرف الأخيار بين المهاجرين والأنصار.
وفيه آخى ആ വർഷം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹോദരി ബന്ധം സ്ഥാപിച്ചു. അതിനാണ് ആഹ എന്ന് പറയുക. അഷ്റഫുൽ അഖിയാരി ഖൈറുകളിൽ, നന്മയുടെ ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈനൽ മുഹാജിറീന വൽ അൻസാരി, ബൈനൽ മുഹാജിറീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായ ആളുകൾക്കിടയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരി ബന്ധം സ്ഥാപിച്ചു. നോക്കൂ, മദീനയുടെ ചരിത്രം പറയുമ്പോൾ മദീന ഹിജറയ്ക്ക് ശേഷം നടന്ന സുപ്രധാനമായ സംഭവങ്ങളിൽ ഒന്നാണ് മുഹാജിറുകളെയും അൻസാറുകളെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം സഹോദരന്മാരാക്കി ചേർത്തത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ, വഅല്ലഫ ബൈന ഖുലൂബിഹിം, അല്ലാഹു അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ ഇണക്കി ചേർത്തു. ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിൻ അല്ലാഹ അല്ലഫ ബൈനഹും. ഒനബിയ താങ്കൾ ദുനിയാവിലുള്ളത്, ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ കൂട്ടിയിണക്കാൻ താങ്കൾക്ക് സാധിക്കുമായിരുന്നു. അള്ളാഹുവാണ് അവരെ കൂട്ടിയിണക്കിയത്. ഹൃദയങ്ങൾ അത് ചേർക്കുക, അത് തമ്മിൽ ഇണക്കമുണ്ടാക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. റബ്ബിന്റെ കയ്യിലാണ് ഹൃദയങ്ങൾ. നോക്കൂ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സഹോദര്യ ബന്ധവും സ്നേഹവും തങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ടുകൂടി അത് മാറ്റിവെച്ച് നോക്കൂ, ഉള്ളതിൽ ഏറ്റവും നല്ലത് ചെലവഴിക്കുക എന്നത് വലിയ നന്മയാണ്. ശ്രദ്ധിക്കുക, ഈ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിലുള്ളതിൽ നല്ലത് ചെലവഴിക്കുക, നല്ലത് നമുക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് കൊടുക്കുക എന്നത് വലിയ നന്മയാണല്ലോ, അല്ലേ? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവഴിക്കാത്തിടത്തോളം നിങ്ങൾക്ക് നന്മ ലഭിക്കുകയില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലാഹുവിന് വേണ്ടി കൊടുക്കുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. വയുത്വഇമൂന ത്വആമ അല ഹുബ്ബിഹി മിസ്കീന വയതീമ വഅസീറ, ഭക്ഷണത്തോട് പ്രിയമുണ്ടായിരിക്കെ. വയുത്വഇമൂന ത്വആമ അല ഹുബ്ബിഹി മിസ്കീന വയതീമ വഅസീറ, മിസ്കീനിന് സാധുവിന് യതീമിന് അനാഥക്ക് വഅസീറൻ തടവിലകപ്പെട്ടവനൊക്കെ കൊടുക്കുന്നവരാണ് മുഅ്മിനുകൾ. അസീറിന്റെ കാര്യം പറഞ്ഞു മുൻഗാമികൾ, പറഞ്ഞത് കാണാം. മുസ്ലിമീങ്ങളുടെ കാലത്തെ അസീറുകൾ അഥവാ തടവുകാർ മുസ്ലിങ്ങളല്ല, കാഫിറുകളാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങൾ എന്നും എക്കാലത്തും നന്മയുടെ ദാനധർമ്മങ്ങളുടെ പരസഹായത്തിന്റെ ആളുകളാണ്, അതിനറിയപ്പെട്ടവരാണ്. മുസ്ലിമീങ്ങളല്ലാത്തവർ സമ്മതിക്കുന്ന കാര്യമാണ്. അവരുടെ ഈമാനാണ് അതിന് അവരെ പ്രേരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസദഖതു ബുർഹാനു, സദഖ എന്നത് ബുർഹാനാണ്, തെളിവാണ്. ഈമാനുണ്ട് എന്നതിന്റെ അടയാളമാണ്. അപ്പൊ നോക്കൂ, ഒരാൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നത്, തനിക്ക് ഇഷ്ടമുള്ളത് തന്നെ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുക എന്നത് വലിയ സൽക്കർമ്മമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സദഖയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞത്? وانت صدق وانت صحيح شحيح تامل الغنى وتخشى الفقر, നീ ആരോഗ്യവാനായിരിക്കെ പിശുക്കുണ്ടായിരിക്കെ നീ സമ്പന്നത ആഗ്രഹിക്കവേ ദാരിദ്ര്യം ഭയക്കവേ കൊടുക്കുന്ന സദഖയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സദഖ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ സഹോദര്യ ബന്ധമുണ്ടാക്കി. ഒരു ചരിത്രത്തിലും കാണാൻ കഴിയാത്ത, തുല്യതയില്ലാത്ത അമൂല്യമായ പാഠങ്ങളാണ് അവർ ഈ ലോകത്തിന് നൽകിയ. ഇഷ്ടമുള്ളത് സദഖ കൊടുക്കുക എന്നത് വലിയ സൽക്കർമ്മമാണ്. എന്നാൽ അൻസാറുകൾ കൊടുത്തത് അതിന്റെ അപ്പുറത്താണ്, മനസ്സിലാക്കുക. ഇഷ്ടമുള്ളതല്ല അവർ കൊടുത്തത്, മറിച്ച് ഇഷ്ടമുള്ളതാണ്, അതോടൊപ്പം അവർക്ക് ആവശ്യമുള്ളതാണ്, അവർക്ക് വേറെ ഇല്ല, അതാണ് അവർ കൊടുത്തത്. സുബ്ഹാനല്ലാഹ്, അതിൽ ഒരാൾക്കും മത്സരിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള നന്മയാണ് അവർ അക്കാര്യത്തിൽ ചെയ്തത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങനെയുള്ള കൂട്ടുകാരെയാണ് മുഹാജിറുകൾക്ക് കൊടുത്തത്. നോക്കൂ, നിങ്ങൾ ഉപദ്രവിച്ചിരുന്ന, ദീൻ പാലിക്കാൻ സമ്മതിക്കാതിരുന്ന, തങ്ങളുടെ നാട്ടുകാരെ ഉപേക്ഷിച്ചു പോയ മുഹാജിറുകൾക്ക് എത്ര നല്ല കൂട്ടുകാരെയാണ് അള്ളാഹു പകരം കൊടുത്തത്. കാരണം അവർ ഒന്നുമില്ലാത്തവരാണ്, എല്ലാം അവിടെ ഉപേക്ഷിച്ചു വന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ സഹോദര ബന്ധം സ്ഥാപിച്ചു. അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു വീട്ടിൽ വെച്ച് ഇന്നാളുടെ സഹോദരൻ ഇന്നയാൾ, ഇന്നാളുടെ സഹോദരൻ ഇന്നയാൾ എന്ന് പറഞ്ഞ് പ്രത്യേക ബന്ധം സ്ഥാപിച്ചു. എന്താണ് അതിന്റെ പ്രത്യേകത? അതിലൊരാൾ മരണപ്പെട്ടാൽ അനന്തര സ്വത്ത് പോലും ലഭിക്കും. സുബ്ഹാനല്ലാഹ്. അതായിരുന്നു ഇസ്ലാമിലെ ആദ്യത്തെ നിയമം. മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ പരസ്പരം അനന്തരസ്വത്ത് അവർ പരസ്പരം അവകാശമായി എടുത്തിരുന്നു. പിന്നീട് അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കിക്കൊണ്ട് ആ വിധി ദുർബലപ്പെടുത്തി. അള്ളാഹു പറഞ്ഞു, വഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ ഫീ കിതാബില്ലാഹ് മിനൽ മുഅ്മിനീന വൽ മുഹാജിരീന إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. سورة الأحزاب لا آية الله بدر بيتو أولو الأرحام كرم بكار برسر كرم بنتم اللور أوران كورد الأدوتور أولو الأرحام أولى وأولو الأرحام بعضهم أولى ببعض في كتاب الله الله النعمة لأنجنان من المؤمنين والمهاجرين മുഅ്മിനുകളെക്കാൾ മുഹാജിറുകളെക്കാൾ അഥവാ മുഅ്മിനുകൾ പരസ്പരമുള്ള ബന്ധം മുഹാജിറുകളുമായുള്ള ബന്ധം ഹിജ്റ വന്നവരുമായുള്ള ബന്ധം അതിനേക്കാൾ ഈ അനന്തര സ്വത്തിന്റെ കാര്യത്തിൽ ആരാണ് കൂടുതൽ അടുത്തവർ അത് കുടുംബക്കാരാണ് എന്ന് അള്ളാഹു പിന്നീട് ആയത്തിറക്കുകയും ആ നിയമം അള്ളാഹു അത് പഴയതിനു പകരം അള്ളാഹു മറ്റൊരു നിയമം കൊണ്ടുവരികയും ചെയ്തു. കാരണം ആ സാഹചര്യം അതാണ്. പിന്നീട് മുഹാജിറുകൾക്ക് സമ്പത്തുണ്ടായി, അവർക്ക് അൻസാറുകളുടെ ഈ രൂപത്തിലുള്ള സ്വത്ത് ആവശ്യമില്ലാത്ത രൂപത്തിൽ അവർക്ക് പര്യാപ്തതയുണ്ടായി. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ആ നിയമം അത് മാറ്റുകയുണ്ടായി. കുതുല്യതയില്ലാത്ത ചരിത്രം നമുക്ക് ഈ വിഷയത്തിൽ ചരിത്രത്തിലെ പാഠങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാം. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും സഅദ് ഇബ്നു റബീഉം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും തമ്മിൽ നടന്ന സംഭാഷണം. സഅദ് ഇബ്നു റബീഉ അൻസാരിയായ സഹാബിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മക്കയിൽ നിന്ന് ഹിജറ വന്ന സഹാബിയാണ്. ഇവർ രണ്ടുപേരെയും ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളായി ചേർത്തത്. സഅദ് ഇബ്നു റബീഉ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറഞ്ഞ വാക്കുകൾ സുബ്ഹാനല്ലാഹ്, നമുക്കത് കേട്ട് അത്ഭുതം കൂറാനല്ലാതെ സാധിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്നി അക്തറുൽ അൻസാരി മാല, അൻസാറുകളിൽ ഏറ്റവും പണമുള്ള ഒരാളാണ് ഞാൻ. ഫഖ്സിം മാലി നിസ്ഫൈ, താങ്കൾ എന്ത് ചെയ്തോളൂ, എന്റെ സമ്പത്തിന്റെ പകുതി എടുത്തോളൂ, എന്റെ സമ്പത്ത് രണ്ടാക്കാം, പകുതി നിങ്ങൾക്ക് പകുതി. വലിമ്രഅത, എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്. ഫന്ദുർ അഅജബഹുമ ഇലൈക ഫസമ്മിഹ ലി ഉത്തല്ലിഖ, നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടത് പേര് പറയുക, ഞാൻ തലാഖു ചെല്ലും. എന്നിട്ട് ഫഇദൻ ഖദത ഇദ്ദതുഹ ഫതസവ്വജഹ, അവളുടെ ഇദ്ദ കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിച്ചു. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാറകല്ലാഹു ലക ഫീ അഹ്ലിക വമാലിക, അല്ലാഹു നിങ്ങളുടെ കുടുംബത്തിനും സമ്പത്തിനും ഒക്കെ ബറക്കത്ത് ചെയ്യട്ടെ. ഐന സൂഖുക്കും, അങ്ങാടി എവിടെ എനിക്ക് കാണിച്ചു തരും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടം അറിയുന്ന സഹാബിയാണ്. നോക്കൂ നിങ്ങൾ, സഅദ് ഇബ്നു റബീഉന്റെ ചോദ്യം അത് ഏറ്റവും മഹത്തരമായ, ഒരാൾക്കും അത് അനുകരിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ചോദ്യമാണ്. എന്തും പകുത്തു കൊടുക്കാൻ തയ്യാറാണ് അള്ളാഹുവിന്റെ മാർഗ്ഗം. എന്നാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അതിൽ ആ മറുപടിയിൽ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയുണ്ട്. കാരണം അതുപോലുള്ളത് സ്വീകരിക്കാതിരിക്കുക എന്നതാണ് അവിടെ മര്യാദ. പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ അദ്ദേഹം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് എവിടെയാണ് സൂഖ് എനിക്ക് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. സൂഖ് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം എന്ത് ചെയ്തു, അല്പം അക്തും ശബ്നുമായി അല്പം നെയ്യും അതുപോലെ പാൽക്കെട്ടിയും ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി ചെന്നു. അദ്ദേഹത്തിന് ലാഭം ലഭിച്ചു. അങ്ങനെ പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞു, കൂടുതൽ പണമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വരുമ്പോൾ ഒരു സുഗന്ധം പൂശിയതിന്റെ അടയാളം കാണാനുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മഹിയ, എന്താണ്, എന്താണ് ഒരു വിശേഷം? അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, നബിയെ ഞാൻ വിവാഹം കഴിച്ചു, കല്യാണം കഴിച്ചു. നോക്കൂ നിങ്ങൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വിവാഹം കഴിച്ചാൽ അറിഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ലേ എന്നെ വിളിക്കാണ്ട് കല്യാണം കഴിക്കേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. മനസ്സിലായി, അത് സൗകര്യമാണ്, സൗകര്യമുള്ള ഇതുപോലെ ഒരാൾക്കത് ചെയ്യാം. എന്തെങ്കിലും ദേഷ്യത്തിന്റെ പേര് വിളിക്കാതിരിക്കുക, അത് വേറെ കാര്യം. പക്ഷേ പൊതുവെ ആര് വിളിക്കണം വിളിക്കാതിരിക്കണം, ഇതൊക്കെ ഒരാളുടെ സൗകര്യത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തു പറ്റി നബിയെ, ഞാൻ അൻസാറുകളിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. നബി ചോദിച്ചു, എന്താണ് മഹർ കൊടുത്തത്? വസ്ന നവാത്ത് മിൻ ദഹബ്, നവാത്ത് ഒരു നവാത്ത് സ്വർണം എന്ന് പറഞ്ഞാൽ അത് 5 ദിർഹമിന്റെ തൂക്കം വരും എന്നാണ് അതേക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അത്രയും സ്വർണം ഞാൻ മഹർ കൊടുത്തിട്ടാണ് വിവാഹം കഴിച്ചത്. അത്രയും അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ പക്കൽ പിന്നീട് പണമുണ്ടായി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായ ആ വാക്ക് പറയുന്നത്, ഔലിം വലൌ ബിശാഹ്. ഒരാടിന് അർത്ഥെങ്കിലും എന്ത് ചെയ്യുക, വലീമ കൊടുക്കുക, ഒരു വിവാഹ സദ്യ നടത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറയുന്നത്. നോക്കൂ നിങ്ങൾ, എവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചരിത്രം കാണാൻ സാധിക്കും? ഇതുപോലൊരു ചരിത്രം കാണുക സാധ്യമല്ല. അതാണ് അൻസാറുകൾ, അതാണ് അൻസാറുകൾ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് കുറെ തോട്ടങ്ങളുണ്ട്, ഈത്തമ്പല തോട്ടങ്ങളുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അത് വിരിച്ചു കൊടുക്കണം. മുഹാജിറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ല. അപ്പൊ അൻസാറുകൾ പറഞ്ഞു, എങ്കിലവർ ജോലിയെടുക്കട്ടെ തോട്ടത്തിൽ, നമ്മൾ അവർക്ക് എന്ത് ചെയ്യാം, ഫലം ലഭിച്ചാൽ അവർക്കും അതിൽ പങ്കുകൊടുക്കാം. അങ്ങനെ അത് പരസ്പരം സമ്മതിച്ചു. അങ്ങനെ അത് അവർ സമ്മതിച്ചു. അള്ളാഹു അതാണ് അവരെ കുറിച്ച് പറഞ്ഞത്, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മ ഊതു വയുഅസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖഷു ഹനഫ്സിഹി ഫഉലൈകഹുൽ മുഫ്ലിഹൂൻ. അവർ നേരത്തെ അവർക്ക് മുന്നേ ആ നാട്ടിൽ മദീനയിൽ താമസമാക്കിയവരാണ്, ഈമാനിൽ താമസമാക്കിയവരാണ്. മദീന ഈമാനിന്റെ അഭയ കേന്ദ്രമാണ്. അത് ഇത് അതെല്ലാം അവർ ഒരുക്കി വെച്ചു അവർക്ക് മുൻപേ. എന്നിട്ട് തങ്ങൾക്ക്, തങ്ങളുടെ അരികിലേക്ക് വന്നവർക്ക് സ്വന്തം കാര്യം നോക്കാതെ നൽകി, അവർക്ക് ആവശ്യമുണ്ടായിട്ടും നൽകി. അള്ളാഹു മുഹാജിറുകൾക്കാണ് കൂടുതൽ ശ്രേഷ്ഠത നൽകിയത്. അതിൽ ഇവർക്ക് യാതൊരു വിഷമവുമില്ല. ആരാണ് സ്വന്തത്തിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്, അവരാണ് വിജയികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ കുറിച്ച് പറഞ്ഞു, അന്നാസു ദിസാർ വൽ അൻസാറു ശിആർ. അൻസാർ ശിആറാ, ശിആർ എന്നാൽ ശരീരത്തോട് ചേർത്ത് അണിയുന്ന വസ്ത്രമാണ്. ദിസാർ അതിന്റെ മുകളിൽ അണിയുന്ന വസ്ത്രമാണ്. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാറുകളിൽ ഒരാളാകുമായിരുന്നു. അൻസാറുകളുടെ സ്ത്രീകളെയും കുട്ടികളെയും നോക്കി നബി പറഞ്ഞു, അൻതും അഹബ്ബു നാസീ, നിങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. അൻസാറുകളെ കുറിച്ച് നബി പറഞ്ഞു, ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ വആയത്തുൽ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. ഈമാനിന്റെ അടയാളം അൻസാറുകളോടുള്ള സ്നേഹമാണ്, നിഫാഖിന്റെ കാപട്യത്തിന്റെ അടയാളം അൻസാറുകളോടുള്ള വെറുപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അൻസാർ വലി അബ്നാഇൽ അൻസാർ വലി അബ്നാഇ അബ്നാഇൽ അൻസാർ. അല്ലാഹു അൻസാറുകൾക്ക് നീ പുറത്തു കൊടുക്കണം, അവരുടെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണം, അവരുടെ മക്കളുടെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണം. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, തലമുറകൾ അൻസാറുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഗ്ഫിറത്തിന്റെ ദുആവും, എത്ര തലമുറ പോയാലും ആ ദുആ ഉണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അവരുടെ ശ്രേഷ്ഠത. അത് സാരമല്ല, മുഹാജിറുകൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അൻസാറുകൾക്കാണ്. അവരുടെ ഈ സ്വഭാവം അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്വഭാവമാണ്. ജനങ്ങൾ ഒരു താഴ്വരയിലും അൻസാറുകൾ ഒരു താഴ്വരയിലും ആയാൽ ഞാൻ അൻസാറുകളുടെ താഴ്വരയിൽ കയറുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവരെന്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കാൻ തയ്യാറായിരുന്നു. ഈ മനോഹരമായ ഉന്നതമായ ചരിത്രമാണ് മദീനയുടെ, ഈ മദീന ഹിജറയുടെ ആദ്യ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഖലീഫമാർ, ഉമർ ഖത്താബിനെ പോലെയുള്ള ഖലീഫമാർ അവരുടെ മരണവേളയിൽ അൻസാറുകളുടെ കാര്യം അടുത്ത ഖലീഫയോട് വസീയത്ത് ചെയ്യാറുണ്ടായിരുന്നു. അൻസാറുകളുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഹാജിറുകളുടെ കാര്യം വസീയത്ത് ചെയ്യുന്നത് പോലെ അൻസാറുകളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ അവർ വസീയത്ത് നൽകാറുണ്ടായിരുന്നു. ഇൻഷാല്ലാ ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. الله تعالى اعلم صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.